ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഓരോരുത്തരുടെ ഉള്ളിലും വിലമതിക്കാനാകാത്ത നിധിയുണ്ട്. അത് കണ്ടെത്താൻ കഴിയാതെ പോകുമ്പോഴാണ് വിളർച്ച ബാധിച്ച ഒരു തലമുറ വളരുന്നത്. ഉയരും, വളരും, നന്നാകും, നിനക്കതിന് കഴിയും എന്നിങ്ങനെയുള്ള വാക്കുകൾ കേട്ടു വളരുന്നവർക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത വളർച്ചയുണ്ടാകും. ഇത്രയും മതി, കൂടുതലായാൽ അപകടമാകും എന്ന പ്രതീക്ഷാരഹിതമായ വാക്കുകളല്ല വേണ്ടത് എന്നർത്ഥം. വളർത്തുന്നവർക്ക് അമിത പ്രതീക്ഷകൾ ഉണ്ടാകണമെന്നല്ല, എന്നാൽ ആത്മവിശ്വാസം കെടുത്തരുത് എന്നതാണ് പ്രധാനം. കേരള നിയമസഭയിൽ 2021-22 പൊതുബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് തന്റെ പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു.
നേരം പുലരുകയും സൂര്യൻ സർവതേജസ്സോടെ ഉദിക്കുകയും കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും.
പാലക്കാട് കുഴൽമന്ദം GS ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കെ സ്നേഹ എഴുതിയ കവിതയോടെ 2021-22 കേരള ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം ഞാൻ ആരംഭിക്കട്ടെ എന്നാണ് ഐസക് തുടങ്ങിയത്. കോവിഡ് അടക്കമുള്ള വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന്റെ കാര്യത്തിലായാലും സമ്പദ്ഘടനയുടെ വീണ്ടെടുപ്പിന്റെ കാര്യത്തിലായാലും കേരളം പങ്കുവയ്ക്കുന്ന ആത്മവിശ്വാസത്തിന്റെ ഉന്മേഷം ഈ കൊച്ചുമിടുക്കിയുടെ വരികളിലുണ്ട്. ആനന്ദം നിറഞ്ഞ പുഴരിയെ തിരികെ എത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ് തോമസ് ഐസക് തന്റെ പ്രസംഗം തുടർന്നു. നോക്കൂ, ഏഴാം ക്ലാസ്സുകാരിയുടെ ഒരു കവിത കേരളത്തിന്റെ ധനമന്ത്രി നാടാകെ ശ്രദ്ധിക്കുന്ന ബജറ്റ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അവതരിപ്പിക്കുന്നു. അവൾക്കുണ്ടാകുന്ന ആനന്ദത്തിന് അതിരുണ്ടാകുമോ? അവളും വീട്ടുകാരും നാട്ടുകാരും എന്തിന് സ്കൂളും ആഹ്ലാദിച്ചു, ആഘോഷിച്ചു. അതിനുശേഷം നടന്ന ഒരു ചടങ്ങിൽ പക്ഷേ ഈ കൊച്ചു പെൺകുട്ടി വീണ്ടും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കൊറോണയ്ക്കെതിരെ പോരാടി വിജയിക്കുകയും നമ്മൾ ആനന്ദം നിറഞ്ഞ പുലരിയെ തിരികെ എത്തിക്കുകയും ചെയ്യും എന്ന് പ്രത്യാശിച്ച ആ കൊച്ചു പെൺകുട്ടി മന്ത്രിയുടെ മുമ്പിൽ തന്റെ ഒരു അപേക്ഷ സമർപ്പിച്ചു. ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ അടിസ്ഥാന സൌകര്യം വികസിപ്പിക്കാൻ നടപടിയുണ്ടാകണം. നല്ല കെട്ടിടങ്ങൾ വേണം, അതും സ്വന്തമായ കെട്ടിടങ്ങൾ. നല്ല ക്ലാസ് മുറികൾ വേണം എന്ന് നോക്കണം. സ്നേഹ വളരെ പരിമിതമായ സാഹചര്യത്തിൽ വളരുന്ന കുട്ടിയാണ്. സ്നേഹയുടെ അച്ഛൻ കണ്ണൻ പുല്ലുവെട്ട് തൊഴിലാളിയും ഡ്രൈവറുമാണ്. അമ്മയും സഹോദരി രുദ്രയുമടങ്ങുന്ന കുടുംബം താമസിക്കുന്നത് പരിമിതിയുള്ള വീട്ടിൽ. വേണമെങ്കിൽ സ്നേഹയ്ക്ക് തന്റെ പരിമിതികളെ മന്ത്രിക്ക് മുന്നിൽ തുറന്നു കാട്ടാമായിരുന്നു. അടച്ചുറപ്പുള്ള നല്ല വീടെന്ന ആവശ്യം മന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കാമായിരുന്നു. പക്ഷെ സ്നേഹ ചെയ്തത് ഞാൻ പഠിക്കുന്ന പള്ളിക്കൂടത്തിന് മികച്ച സൌകര്യം ഉണ്ടാക്കിത്തരണമെന്നായിരുന്നു. തോമസ് ഐസക് വാക്കുപാലിച്ചു. വാക്കുപാലിക്കാത്ത കാലത്ത് വാക്കുപാലിച്ചതും വലിയ വാർത്തയാണ്. സ്നേഹയുടെ ആശങ്ക മനസ്സിലാക്കി അദ്ദേഹം നേരിട്ടെത്തി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ. പക്ഷേ മന്ത്രി അന്ന് മറ്റൊന്നുകൂടി പറഞ്ഞു.
സ്നേഹ, എന്റെ വീട് നന്നാക്കണമെന്നല്ല, സ്കൂള് നന്നാക്കണമെന്നാണ്.
അങ്ങനെ കഴിഞ്ഞ ദിവസം അത് സാധ്യമാവുകയും ചെയ്തു. പ്രത്യാശയുടെ കുഞ്ഞിക്കവിതയിലൂടെ മാതൃവിദ്യാലയത്തിന് സ്വന്തം കെട്ടിടം സാധ്യമാക്കിയ സ്നേഹയ്ക്ക് ജനകീയ കൂട്ടായ്മ വീടൊരുക്കി. തോമസ് ഐസക് നൽകിയ വാഗ്ദാനം പാലിച്ച് അദ്ദേഹം വീടിരിപ്പിനെത്തി. 25 വർഷം പൂർത്തിയാക്കിയ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ സ്മാരകമാണ് സ്നേഹയുടെ വീടെന്ന് തോമസ് ഐസക് പറഞ്ഞു. പൊതുവിദ്യാലയങ്ങൾക്കും സർക്കാർ ആശുപത്രികൾക്കും വന്ന മാറ്റം അധികാര വികേന്ദ്രീകരണത്തിന്റെ ഫലമാണ്. കോവിഡ് മൂലം വിദ്യാഭ്യാസം 25 വർഷം പിന്നോട്ട് പോകുമെന്നാണ് യുനെസ്കോ പറയുന്നത്. സ്കൂളുകൾ അടച്ചിട്ടപ്പോൾ വിദ്യാർത്ഥികളെ സർഗാത്മകമാക്കാനാണ് ബജറ്റിൽ കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തിയത് എന്നും തോമസ് ഐസക്. വീടിന് സ്നേഹവീടെന്ന് അദ്ദേഹം തന്നെ പേരിട്ടു. സ്നേഹ പഠിക്കുന്ന കുഴൽമന്ദം ഗവൺമെന്റ് സ്കൂളിന്റെ അവസ്ഥ കണ്ട് അത്ഭുതപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷിച്ചപ്പോഴാണ് വാടക കെട്ടിടമാണ് എന്നറിഞ്ഞത്. ഇനി സ്നേഹയുടെ വീടിന് മുന്നിലൂടെയുള്ള പാത നാളേക്ക് വേണ്ടിയുള്ള പാതയായി നന്നാക്കുമെന്നും തോമസ് ഐസക്. അങ്ങനെ ഒരു കവിതയിലൂടെ ഒരു വീട്, ഒരു നാട്, ഒരു പള്ളിക്കൂടം എന്തൊക്കെയാണ് മാറിയത്. മറ്റൊരാളെ കൂടി അഭിനന്ദിക്കണം. സ്നേഹയുടെ വരികളിൽ ഉള്ളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് അക്ഷരവൃത്തത്തിലേക്ക് അപ്ലോഡ് ചെയ്ത അധ്യാപിക ലിജിയ, ടീച്ചറിനും അഭിനന്ദനം. തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഓരോരുത്തരുടെ ഉള്ളിലും വിലമതിക്കാനാവാത്ത നിധിയുണ്ട്. അത് കണ്ടെത്താൻ കഴിയാതെ പോകുമ്പോഴാണ് വിളർച്ച ബാധിച്ച ഒരു തലമുറ വളരുന്നത്. പക്ഷെ ഇവിടെ സ്നേഹയുടെ കാര്യം നോക്കൂ. അവളുടെ ഉള്ളിലുള്ള നിധി കണ്ടെത്തിയ അധ്യാപിക, അത് ബജറ്റിൽ അവതരിപ്പിച്ച തോമസ് ഐസക്, പിന്നെ അവളുടെ സന്തോഷത്തിന്റെ മുൻഗണനകൾ, എന്തൊക്കെ മാറ്റമാണ് അവൾക്ക് ചുറ്റിനും ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ആ കവിത അവളോടൊപ്പം നമ്മളും ആവർത്തിച്ച് ചൊല്ലണം.
എന്നും ഇരുട്ട് മാത്രമാവണമെന്നില്ല. നേരം പുലരുകയും സൂര്യൻ സർവ്വ തേജസ്സോടെ ഉദിക്കുകയും കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും. നമ്മൾ കൊറോണക്കെതിരെ പോരാടി വിജയിക്കുകയും അതേ ആനന്ദം നിറഞ്ഞ പുലരിയെ തിരികെ എത്തുകയും പഴയ ലോകം പോലെ പുഞ്ചിരിക്കാം. നമുക്കൊത്തുചേരാം, കൊറോണയെ തുരത്താം.